إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മാനിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധതയിലും ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കഴിഞ്ഞ ഖുത്ബയിൽ ശഅബാൻ മാസത്തെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്നാൽ ദുർബലമായ ഹദീസുകളുടെയോ കെട്ടുകഥകളുടെയോ പിൽക്കാലത്തുണ്ടായ ചില ആളുകളുടെ നിർമ്മിതികളുടെയോ പേരിൽ ഉണ്ടായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശഅബാൻ 15-നാണ് ഖുർആൻ അവതരിച്ചത് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണെന്നും, അത് റമദാനിലാണ്, അത് ലൈലത്തുൽ ഖദറിലാണ്, ലൈലത്തുൽ ഖദറും സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ മുബാറകയും ഒരേ രാത്രിയുടെ രണ്ടു പേരുകളാണ്. അതുകൊണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട പ്രത്യേകതകളെ സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയുമാണ് നാം ചെയ്യേണ്ടത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങൾക്ക് എന്താ എന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടെ നിന്നൊന്ന് വിരോധിച്ചുവോ അതിൽ നിങ്ങൾ വിട്ടുനിൽക്കുക, വെടിഞ്ഞു നിൽക്കുക എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിലും സഹീഹായ ഹദീസിലും വന്നിട്ടുള്ള ഏതൊരു പ്രത്യേകതയെയും അത് നാം അംഗീകരിക്കുന്നു, ഒരിക്കലും തന്നെ അതിനെ തള്ളിപ്പറയുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എടുത്തു നോക്കിയാലും കൂടുതൽ സുന്നത്ത് നോമ്പ് നോക്കിയിരുന്ന മാസമാണ് ശഅബാൻ എന്നത് ഹദീസിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അത് നാം പാലിക്കണം. അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസത്തിന്റെ പ്രത്യേകതയായി കൊല്ലത്തിലൊന്നായി അമലുകൾ ഉയർത്തപ്പെടും. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും ഹദീസിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ യാതൊരു പ്രത്യേകതയുമില്ല മറ്റു മാസങ്ങളെപ്പോലെ കേവലം ഒരു മാസം മാത്രം എന്നതല്ല. അതേസമയം ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ് ഈ മാസത്തിലെ കുറിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മൾ നിർവഹിക്കാൻ പാടില്ല. ശഅബാൻ 15-ന് പ്രത്യേകം നോമ്പെടുക്കാനോ അന്ന് പ്രത്യേകം 100 റക്അത്ത് നിസ്കാരം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ റക്അത്തിനും 10 വട്ടമായിട്ട് ഖുല്ലുഹുല്ലാഹു ഏതോന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അനാചാരമാണെന്ന് ഈ അനാചാര പ്രേമികളായ ആളുകൾ തന്നെ അംഗീകരിക്കുന്ന ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ പ്രത്യേകം യാസീൻ ഓതുക, ആയുസിനു വേണ്ടി രിസ്ഖിനു വേണ്ടി മുറാദുകൾ ഹാസിലാക്കാൻ പുതിയൊക്കെ ശഅബാൻ 15-ന് പ്രത്യേകം യാസീൻ ഓതുന്ന സമ്പ്രദായം അതും തെറ്റാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി പള്ളികളിൽ കൊണ്ടുപോയും വീട്ടുകാർക്കുമൊക്കെ വിതരണം ചെയ്യുകയും ശഅബാൻ 15-ന്റെ രാത്രി വിവാദത്തുകൾ കൊണ്ടും ദിഗ്രുകൾ കൊണ്ടും ഹയാത്താക്കണം അഥവാ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാണെന്നും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ ആഴ്ച കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ഉണർത്തി എന്ന് മാത്രമല്ല, ഈ മാസത്തിൽ വിദേശത്തുകൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള ഒരു ന്യായം, എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. ആ ന്യായത്തിൽപ്പെട്ടതാണ് ഗസ്സാലിയുടെ യഹ്യാഉൽ മുജീനിലും അതുപോലെ അബൂഫാലിബിൻ മക്കിയുടെ ഹൂതുൽ ഖുലൂബിലും ഒക്കെ നൂറക്ക നിസ്കാരത്തെ കുറിച്ചും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് എന്നത്. അതിന് ഞാൻ അന്ന് തന്നെ ശറഹുൽ മുഹദ്ദബിൽ നിന്ന് ഇമാം നവവി അതിനെ കുറിച്ച് പറഞ്ഞത് റജബി 27 നിസ്കാരവും ശഅബാൻ 15 നിസ്കാരവും അതിനെന്തും ബിദഅത്താണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, വലാ യുഖ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂതുൽ ഖുലൂബ് വഹിയാ ഉലൂമുദ്ദീൻ. യഹ്യാ ഉലൂമുദ്ദീനിലോ ഖൂതുൽ ഖുലൂബിലോ ഇത് പറയപ്പെട്ടു എന്നത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. വലാബിൻ ഹദീസിൽ മദ്കൂരി ഫീഹിമ ഈ രണ്ട് നിസ്കാരത്തെ കുറിച്ചും പറയപ്പെട്ട ഹദീസിനെ കൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. കാരണം ഫൈന ദാലിക ബാത്തുൽ അത് അടിസ്ഥാനമില്ലാത്തതാണ്. ഇവിടെ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ഈ തത്വം അത് ഈ രണ്ട് നിസ്കാരത്തിന് മാത്രം ബാധകമായതല്ല. എത്ര മഹാനായ ആളാകട്ടെ, അദ്ദേഹം തെറ്റുപറ്റാത്ത ആളല്ല, മഅസൂമല്ല. തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഞാനോ നിങ്ങളോ പറയുകയല്ല, പിൽക്കാലത്ത് വന്നിട്ടുള്ള പണ്ഡിതന്മാർ അവർക്ക് അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഖസാലിയെ ബഹുമാനിക്കാത്ത ആളല്ല ഇമാം നവവി, ഖൂതുൽ ഖുലൂബിന്റെ അബൂ താലിബിനെയൊക്കെ ബഹുമാനിക്കാത്ത ആളല്ല ഇമാം നവവി. പക്ഷേ ദീനാണിത്, ദീനും തെറ്റുകൾ പ്രചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഖസാലിയോടും അതുപോലെ അബൂ താലിബ് മക്കിയോടെ കണ്ട് അവർ സൂഫികളാണ്, അവർ അംഗീകരിക്കുന്ന ആളാണ് നവവി, അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്, അത് കണ്ടിട്ട് നിങ്ങളെ വഞ്ചിരാകേണ്ടതില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ പള്ളിദർസുകളിൽ ഓതുന്ന ഫത്വയിൽ മുഴയിൽ പോലും കാണാം, അമ്മ സ്വറാത്തുൽ മഅറൂഫത്തുൽ ലൈലത്തുർ റഹായിബി വരിസ്തു ശഅബാൻ വയൗമ ആശൂറ ഫബിദ്അത്തുൻ ഖബീഹ. ലൈലത്തുർ റഹായിബ് എന്ന് പറഞ്ഞിട്ട് റജബ് മാസത്തിലെ രാത്രി ഒരു പ്രത്യേക രാത്രിയിൽ നിസ്കാരം, ശഅബാൻ 15 നിസ്കാരം, ആശൂറാൽ അതായത് മുഹറമത്തിൽ നിന്ന് ഒരു പ്രത്യേക നിസ്കാരം, ഫബിദ്അത്തുൻ ഖബീഹ ഇതെല്ലാം വെറുക്കപ്പെട്ട അനാചാരങ്ങളാണ്. വഅഹാദീസുഹാ മൗദൂഅ അതിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചിലർ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകളാകുന്നു. കണ്ടോ, അപ്പൊ ഒരു മുഅ്മിൻ അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാനം എന്താണ്? സ്വഹീഹായ ഹദീസ് മാത്രമാണ് സ്വീകരിക്കുക. മൗദു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ പേരിൽ കളവ് പറയുന്നത് ജായിസാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിന്റെ പരമ്പരയിലുണ്ട്. അങ്ങനെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന ആരോപിക്കപ്പെട്ടവന്റെ ആ റിപ്പോർട്ട് അത് ഉദ്ധരിക്കാൻ പോലും പാടില്ല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കള് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മൗദുവായ ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് ഹുക്കും എന്താണ്? വതഹറുമു റിവായത്തുഹു, അത് റിവായത്ത് ചെയ്യുന്നത് തന്നെ ഹറാമാണ്. ഇല്ലാലി ബയാൻ, ഇങ്ങനെ ഒരു കള്ള ഹദീസ് ഉണ്ട് കേട്ടോ എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ലാതെ ഉദ്ധരിക്കാൻ പാടില്ല, അങ്ങനത്തെ കള്ള ഹദീസാണത്. എന്നാൽ പള്ളിയിൽ ഓതുന്ന നബാദി ഖുതുബയിൽ ഈണത്തിൽ ഓതുന്ന ഉസ്താദ് പറയുന്നുണ്ടാ, ഓതിക്കൊടുക്കുന്ന ഉസ്താദ് ഫതുൽമൈന് പഠിപ്പിക്കുകയാണ് എന്ത്, അത് അത് ഹദീസ് ളൈഫാണ് മൗഖുവാണ് സ്വീകരിക്കാൻ പാടില്ല. അതേ മുദരിസ് ഇബ്രാഹിം കേറിട്ട് എന്താ പറയുന്നത്? കണ്ടോ, അള്ളാഹുവിന്റെ റസൂല് ഈ മാസത്തെ സംബന്ധിച്ച് വിസ്തരിച്ച് അതിന്റെ പോലീസ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ 15 രാവിൽ നിസ്കരിക്കുന്നതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങളൊന്ന് തയ്യാറെടുക്കണം, ഒരുങ്ങണം, ആ ദിവസം ആ മാസത്തെ അല്ലെങ്കിൽ ആ രാത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊന്ന് തയ്യാറാകണം. അന്നത്തെ പ്രത്യേകമായ പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടി നിങ്ങളൊന്ന് ആ സമയം കണ്ടെത്തിയിട്ടൊന്ന് മുതലെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കണ്ട, ആ ഖുത്ബയെ മിസ്റിലൊരാൾ എഴുതി തയ്യാറാക്കിയതാണ്. അയാൾ അങ്ങനെ അറിയപ്പെട്ട മുഹക്കിക്കാരും പണ്ഡിതനൊന്നല്ല, അയാളൊരു വയലനാണ്. അയാൾ ആ വയലിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഇതിന്റെ പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും അറിയാതെ ഓതിക്കൊടുക്കുന്ന സ്വാമീനുണ്ടെന്നതിന് പ്രത്യേകത അല്ലാന്ന് അത് പണ്ഡിതത്തിൽ ഒന്നുണ്ട്. ശറഹുൽ മുഹദ്ദബ് നവവിയുണ്ട്, അതുകൊണ്ട് അതിനെ നേരെ ഒരാഴ്ച മെമ്പറിൽ കയറി പറയേണ്ടി വരികയാണ്. ഞാനിതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് ആളുകള് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോ ഈ രാത്രി ഹയാത്താക്കുന്നതിനെ സംബന്ധിച്ചും ദുർബലമായ ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. മന്നഹിയാ ലൈലത്തൈൽ ഈദി വലൈലത്തൻ നിസ്ബി മിൻ ശഅബാൻ ലം യമുത് ഖൽബുഹു യൗമ തമൂതു ഫീഹിൽ ഖുലൂബ്. ആരെങ്കിലും രണ്ട് പെരുന്നാളിന്റെ രണ്ട് രാത്രികൾ, അതായത് ഈദുൽ അദ്ഹ ഈദുൽ ഫിത്തർ വലിയ പെരുന്നാളും റമദാൻ കഴിഞ്ഞുള്ള ചെറിയ പെരുന്നാളും, അന്ന് രാത്രി ആരെങ്കിലും ആ രാത്രിയെ ജീവിപ്പിച്ചാൽ, ഇബാദത്ത് ദിക്റ കൊണ്ട് ജീവിപ്പിച്ചാൽ, ആളുകൾ ജീവിപ്പിക്കൽ ഇബാദത്തോടും ദിക്റോടൊന്നല്ല, അന്ന് പടക്കം പൊട്ടിച്ചിട്ടും ബലൂണ് വീർപ്പിച്ചിട്ടും പല താരം വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും പെണ്ണുങ്ങൾ വൈരാജിച്ചിട്ടും അങ്ങനെയാണ് ഉറപ്പിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി ജീവിപ്പിച്ചാൽ അതുപോലെ തന്നെ ശൈതാൻ 15 രാത്രിയും ജീവിപ്പിച്ചാൽ അവരുടെ ഹൃദയം മരിക്കുകയില്ല. ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസത്തിൽ ഇത് ഒരിക്കലും തന്നെ സഹീഹായ ഹദീസ് അല്ല. അല്ലാമ ഇബ്നുൽ ജൗസി, ഹാഫിദു സഹബി, ഹാഫിദു ബിജല സ്കലാനി എന്ന് തുടങ്ങി പല ഉലമാക്കളും ഇത് ദുർബലമാണെന്ന് തെളിയിച്ചു പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അതുപോലെ പല ഹദീസുകളുണ്ട്. അപ്പൊ 5 രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, മല്ലഹിയൽ ലയാലിൽ ഹംസ്, 5 രാത്രികളിൽ ആരെങ്കിലും ഹയാത്താക്കിയാൽ വജബത്തിന് ഹുജ്ജന്ന, അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. ഏതൊക്കെ? ലൈലത്തെ തെർവിയ, ദുൽഹജ്ജ് 8 തന്ന് ഹജ്ജിൽ പുറപ്പെടുന്ന അതിന്റെ തലേദിവസം രാത്രി, വലൈലത്ത് അറഫ, പിന്നെ അറഫ രാത്രി, വലൈലത്തുൽ നഹർ ബലി വരുന്ന രാത്രി, വലൈലത്തുൽ ഫിത്ർ, വലൈലത്തുൽ നിസ്ഫിൽ ശഅബാൻ, പിന്നെ ശഅബാൻ 15. ഇതും മൗദുആണ്, നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ശഅബാൻ 15 ഉറപ്പൊഴിക്കൽ ഇബാദത്താണ് വിചാരിക്കരുത്. അന്ന് ഉറപ്പൊഴിക്കൽ ബിദഅത്ത് ഉള്ളത് കൊണ്ടൊന്ന് നേരത്തെ കിടക്കാൻ നോക്കുക വേണ്ടത്. പക്ഷേ ബിദഅത്തുകാർക്ക് എതിരാകണല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും ആളുകൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചത് മാറ്റാൻ പറ്റിയ പണിയാണ്. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മൾ പണ്ടേ ചെയ്തെന്ന് ചെയ്യുക എന്നാണ് പല ആളുകളുടെയും നിലപാട്. അപ്പൊ ആയിട്ട് രുചിക്കൊക്കെ തീരുമാനിക്കാൻ നമ്മൾ യാസീൻ ഓതിയപ്പോ എന്താ, ഒരു നല്ല കാര്യമല്ലേ? നിസ്കാരല്ലേ? ഖുർആനല്ലേ? ഓതുന്നതല്ലേ? ശരിയാണ്, നിസ്കാരമാണ്, ഖുർആനാണ്. പക്ഷേ പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം. അപ്പൊ സ്വലാത്ത് ചെല്ലുന്നത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പറയുന്നത്. പക്ഷെ ഒരാളത് നിശ്ചയിക്കാണ്, തിങ്കളാഴ്ച മഗ്രിബ് ഇശാക്കടയിൽ 25 സലാത്ത് ചെയ്യ ഇന്ന കൂലി. അപ്പൊ നമ്മളീ എതിർക്കും, അങ്ങനെയൊന്നുമില്ലല്ലോ, സലാത്ത് അല്ലേ നല്ലതല്ലേ? പക്ഷെ അയാൾ ഇവിടെ പ്രത്യേക സമയം നിശ്ചയിച്ചു, പ്രത്യേക എണ്ണം നിശ്ചയിച്ചു. അല്ലെങ്കിൽ പറയണം, ഇന്ന രോഗം മാറാൻ ഇത്ര സലാത്ത് ചെല്ല, ഇന്ന രോഗം മാറാൻ ഇത്ര സലാത്ത് ചെല്ല എന്ന് നിശ്ചയിച്ചു. പറ്റുമോ? പറ്റൂല. റോഡ് മുറിച്ച് കിടക്കാൻ 2 സലാത്ത്, കൊയ നീന്തി കിടക്കുമ്പോ 5 സലാത്ത്, തെങ്ങുമൊക്കെ ഇറങ്ങാൻ വീഴാതിരിക്കാൻ 3 സലാത്ത്, ഇങ്ങനെ ഒരാൾ നിശ്ചയിച്ചാൽ ഇതാണ് ബിദഅത്തിന്റെ സ്ഥിതി. അവിടെ ബിദഅത്ത് എന്താണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കും. ഓരോ ഖുത്ബയും നമ്മൾ കേൾക്കുന്നതാണ്, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാകുന്നു. കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ പുത്തനാശയമാണ്. പുത്തനാശയം, വിദേശത്തിന് മലയാളത്തിൽ പുത്തനാശയം എന്നാ പറയാ, പുത്തനാചാരം എന്നും പറയാം, പുത്തനാശയം. ആചാരം മാത്രം വിശ്വാസത്തിലും വിദേശത്തുണ്ടാവും, പുത്തനാശയം എന്നാണ് പറയാൻ നല്ലത്. ആ പുത്തനാശയങ്ങൾ വലാലത്താണ്, നല്ല തന്മാർഗത്തിന്റെ വ്യതിയാനമാണ്. ആ വ്യതിയാനം ചെന്നെത്തുന്നത് നരകത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബിദഅത്തിന്റെ ഗൗരവം, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ, നമ്മൾ ഇസ്തിഗ്ഫാർ തടുക്കപ്പെടുന്ന കാര്യമാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ പറയുന്ന എന്തിനാ വെച്ചാൽ, തലമുറ തലമുറയായി നിലനിന്നു വരുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഇതൊക്കെ ഇപ്പൊ ചില പുതിയ ആളുകൾ വന്നിട്ട് നന്മ മുടക്കികളായ ആളുകൾ ഇതൊക്കെ മുടക്കുകയാണ്. അപ്പൊ നന്മ മുടക്കികളായ ആളുകൾ പുതുതായി വന്ന് പറഞ്ഞതല്ലെന്നും മുൻഗാമികളായ ഉലമാക്കൾക്ക് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാ ഇതൊന്നും ആരെങ്കിലും പുതുതായി കണ്ടുപിടിച്ചതല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഇരു സുഹൃത്തുക്കളെ, ഈ 1000 തവണ പുതുവന്താഹമായി തോന്നുന്ന കാര്യം പറഞ്ഞല്ലോ, അതും ചില ആളുകളുണ്ട്. കാരണം പിന്നെ ലൈലത്തുൽ നിസ്ഫിൽ ശഅബാൻ 15 അത് പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞ 100 റക്അത്ത് നിസ്കാരം, ആ 100 റക്അത്തില് 1000 കൊല്ലുവല്ലോടണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അതെ, ആ നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിലും വേറെ ചില ആളുകൾ വെറും കൊല്ലുവല്ല മാത്രം ആയി ചോദിച്ചിരിക്കും. അതിനും ഒരു തെളിവെന്താ, മൻ ഖറഅ ലൈലത്തുൽ നിസ്ഫിൽ ശഅബാൻ അൽഫ മറ ഖുൽ ഹുവല്ലാഹു അഹദ് ബഅസല്ലാഹു ഇലൈഹി 100,000 മലക് യുബശ്ശിറൂനഹു. ആരെങ്കിലും ശഅബാൻ 15 ആ രാത്രിയിൽ 1000 തവണ കൊല്ലുവല്ലാഹു ഓതിയാൽ അള്ളാഹു അയാളിലേക്ക് 100,000 മലക്കുകളെ അയക്കും. അയാൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഗ്രാൻഡ് ഓപ്പറ. പക്ഷെ എന്താ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രല്ല, അത് വളരെ തള്ളിക്കളയേണ്ട ഹദീസാണ്. മുല്ല അലിയുൽ ഖാരിയുടെ അൽ അസ്റാറുൽ മർഫുഅ ഫിൽ അഖ്ബാരിൽ മൗദുആ, നബിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഹദീസുകളെ കുറിച്ച് രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ ഇത് മൗദുആയ ഹദീസിന്റെ കൂട്ടത്തിലാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു പതിവാണ്, 3 നോമ്പ്, 90 നോമ്പ്, റജബ്, ശഅബാൻ, റമദാൻ, റജബിനും നോമ്പ്, ശഅബാനും 30 നോമ്പ്, അങ്ങനെ അങ്ങനെ 90 നോമ്പ് തയ്ക്കുക എന്നൊരു സമ്പ്രദായം. ഞാൻ തള്ളാരൊക്കെ എപ്പോഴും എത്തിണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു തെളിവില്ലാത്ത സംഗതിയാണ്. റജബും ശഅ്ബാനും റമദാനും കൂടി 90 നോമ്പെടുക്കാന്നുള്ളത് 3 തുടർച്ചയായ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത തരിച്ച ബിദഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറെ ചില ആളുകൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅ്ബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് അതിന് തെളിവായി പറയുന്നത്. ഇതും ഒരു ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. ജായിദത്തിന് അബിർ റഖാദ് എന്ന് പറയുന്ന റാവിയാണ് ഇത് ധരിക്കുന്നത്. അയാൾ ബലഹീനനും കള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുമാണെന്ന് മുഹദ്ദിസുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സഹീഹല്ല, സഹീഹല്ലാത്തതിനാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ, റമദാനെ ഞങ്ങൾക്ക് എത്തിക്കണേ. എന്റെ നിസ്കാരത്തിന് ശേഷം റജബ് മാസം വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഓരോ പറഞ്ഞിന് ശേഷം ഉസ്താദ് ഞാൻ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആളുകൾ അങ്ങനെ ആമീൻ പറയുകയോ അല്ലെങ്കിൽ ഏറ്റു ചെല്ലുകയോ ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ഇല്ലാത്തത് ചെയ്യേണ്ട ആവശ്യമല്ല, ഉള്ളത് തന്നെ ധാരാളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഉണ്ടെന്ന് പറയുന്ന ചില ശേഷതകൾ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയ ഒരു ഹദീസാണ്. ഇപ്പൊ നമ്മള് നോമ്പില്ല, നിസ്കാരമില്ല, അന്ന് പിന്നെ ആയുസ്സും രുചിക്കും തീരുമാനിച്ചിട്ട് അല്ല മലക്കൾ അറിയിക്കുന്ന ദിവസമല്ല, അത് ലൈലത്തുൽ ഖദറിലാണ്, റമദാനിലാണ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ഉള്ള ചില ഹദീസുകൾ സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഏതാണ്? യത്തലഉല്ലാഹു തബാറക വ തആല ഇലാ ഖൽഖി ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദിൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അല്ലാഹു തബാറക വ തആല ശഅബാൻ വന്നിട്ട് രാത്രിയിൽ തന്റെ തൃപ്തികളിലേക്ക് എത്തി നോക്കുകയും മുശ്രിക്കും മുഷാഹിനുമല്ലാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന്. ഈ ഹദീസ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് ദുർബലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാൻ നബിയുടെ ഉസ്താദായ അബൂശാമയെ പോലുള്ള പൗരാണിക പണ്ഡിതന്മാർ മറ്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ചില ആളുകൾ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ, അദ്ദേഹം അത് സഹിയാണെന്ന അഭിപ്രായക്കാരനാണ്. അതുപോലെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഷൈഖുൽ ഇസ്ലാം, അദ്ദേഹം സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ജീവിച്ച മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയും വ്യത്യസ്ത പരമ്പരകളിൽ ചേർന്ന് വന്നതിനാൽ അത് സ്വീകാര്യമായ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇബ്നു തൈമിയ പറഞ്ഞ വാക്ക് ലാക്കിന്നല്ലദീ അലൈഹി കസീറും മിൻ അഹ്ലിൽ ഇൽമി യഖ്ദറു മിൻ അസ്ഹാബിനാ വഗൈരിഹിം അലാ തഫ്ളീലിഹ. നമ്മുടെ അനുയായികളിൽ അഥവാ ഹംബലി പണ്ഡിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകളും പണ്ഡിതന്മാരിൽ ധാരാളം ആളുകളും ശഅ്ബാൻ 15 ഈ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നവരാണ്. അഹ്മദ് ഇമാം അഹ്മദിൽ നിന്നുള്ള ഖണ്ഡിതമായ ഒരു ഇബാറത്തും അതിലുണ്ട്. വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ സത്യപ്പെടുത്തുന്ന തലഫുകളുടെ ചില ഉദ്ധരണികളും വന്നിട്ടുണ്ട്. മുസ്ലിങ്ങളിലും ഇതിന്റെ ശേഷതയെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വേറെ കുറെ കാര്യങ്ങൾ ഈ ദിനത്തോടനുബന്ധിച്ച് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മള് ഈ ഹദീസ് സഹീഹാണ് എന്ന് വന്നാൽ പോലും അന്ന് പുതിയതായിട്ട് വിവാദത്തില്ല, മുശ്രിക്കും മുശാഹിനും അല്ലാതെ അത് നമ്മൾ ബാക്കിയാകണം. മുശ്രിക്ക് എന്താ? ശിർക്കിലകപ്പെട്ടവൻ, വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്കില്ലാത്തവനായി അന്ന് ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കൊടുക്കൽ കിട്ടും. അതുപോലെ തന്നെ മുശാഹിൻ എന്ന് പറഞ്ഞ പരസ്പരം പക, വിദ്വേഷം, വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന, ന്യായപ്രകാരമല്ലാതെ നമ്മൾ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അന്ന് പുറത്തു കിട്ടുക. ഇപ്പൊ ഈ വാട്സപ്പും ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ശഅ്ബാൻ 15 മുമ്പായിട്ട് മെസ്സേജ് അയക്കുക, സാമിഹിനി സാമിഹുക്ക, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കിയിരിക്കുന്നു, അല്ലെ സാമഹത്തുക്ക സാമിഹിനി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ വിചാരം. അപ്പൊ റമദാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. റമദാൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒരാൾ വെക്കുക, 50 പോകുമല്ലോ എന്നതോ അത് വായിച്ചു നോക്കുക അല്ലേ. ഇത് യഥാർത്ഥത്തില് ഇങ്ങനെ ഉലമാക്കൾ ആരെങ്കിലും മുൻഗാമികളായ ദീനനെ സ്നേഹിച്ച ഇനി പ്രമാണങ്ങൾ മനസ്സിലാക്കിയ ഇമാമിങ്ങളോ മുൻഗാമികളായ ചെലപ്പുകളോ ആരെങ്കിലും ഇങ്ങനെ റമദാൻ വരുന്നതിനും ഓരോരുത്തരോട് പോയിട്ട് വെട്ട് പിടിക്കലുണ്ടോ? റമദാൻ വരാൻ പോവാണ്, അവിടെ അയലോകക്കാരടുത്തൊക്കെ പോയിട്ട് വെട്ടപ്പിടിക്കുക, കുടുംബക്കാരോട് വെട്ടപ്പിടിക്കുക, പാർട്ട്ണർമാരോടും തന്നെ തന്റെ തൊഴിലാളികളോടും വെട്ടപ്പിടിക്കുക, അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. ഇത് എല്ലാ സമയത്തും വേണ്ടതാണ്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശഅ്ബാനിലേക്കോ റമദാനിലേക്കോ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണം? അത് അവരോട് പൊറുക്കൽ. എപ്പോൾ നമ്മൾ മരിച്ചാലും പക്ഷെ ആ ഒരു വിശേഷമോ വെറുപ്പോടു കൂടി മരിക്കാൻ പാടില്ലല്ലോ. ഒരു സഹാബി സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബികൾ പലതിയാളെ പ്രത്യേകം നിരീക്ഷിക്കാൻ തുടങ്ങി. റസൂൽ പറയണി അത് സ്വർഗത്തിലാണ്. അപ്പോ നിരീക്ഷിച്ചു നോക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കായിരുന്നു, എന്താ വിശേഷമുള്ളത് നിങ്ങൾ ചെയ്യുന്നത്? അതേപോലെ ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും കൂടാതെയാണ് എന്നും ഞാൻ ഉറങ്ങാറുള്ളത്. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാരോടുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താണ് തരാനുള്ള പൈസ തന്നിട്ടില്ല, പോയ നേരം വിളിക്കട്ടെ, സൂബൈക്ക് വിളിക്കണോനെ അല്ലേ. ഞാൻ ആരോടെങ്കിലും ഒക്കെ ഉള്ള പ്രതികാരവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും ചിലപ്പോ, അതോടുകൂടിയായിട്ട് നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ ഒരു ദിവസവും നമ്മൾ അങ്ങനെ ഉറങ്ങാതിരിക്കാനാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഹദീസ് സഹിഹായാൽ പോലും മുശ്രിക്കാവാതെ അഥവാ തൗഹീദ് ശരിക്കും ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മൾ ഉണ്ടാകുക. ശിർക്കിനെ പേടിക്കാനുള്ളത് നബിമാർ പോലും പേടിച്ച കാര്യമാണ്. യാക്കോബിനെ മരിക്കാൻ നേരത്ത് മക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, മക്കളെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ആരെയാണ് ആരാധിക്കുക? അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യഹൂദികൾ യാക്കോബ് നബിയുടെ പിൻഗാമികളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടപ്പോ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലാഹു ചോദിക്കാണ്, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കോബ് നബിക്ക് മരണം ആശങ്കമായ സന്ദർഭത്തിൽ യഹൂദികളെ നിങ്ങൾ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് പറഞ്ഞു ബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി, മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കൾ പറഞ്ഞു, നഅബ്ദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹിം വഇസ്മാഇൽ വഇസ്ഹാഖ് ഇലാഹ വാഹിദ, ഞങ്ങൾ നിങ്ങൾ ആരാധിച്ച നിങ്ങളുടെ ആരാധ്യരെ, നിങ്ങളെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്ഹാഖ് ആരാധിച്ച അവരെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുക, അവന് ഞങ്ങൾ കീഴ്പ്പെടുന്നവരായിരിക്കും എന്ന് മക്കൾ പറഞ്ഞു എന്ന് സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. മത ജുഹുമാൻ തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ ഒന്നാമത്തെ ഉപദേശം തന്നെ എന്താ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക്കലമുൽ മുനാലി, കുഞ്ഞുമോനെ നീ ശിർക്ക് വെക്കല്ലേ, വിശ്വാസത്തിനും കർമ്മത്തിനും ശിർക്ക് വരാതെ സൂക്ഷിക്കണേ എന്നാ പറഞ്ഞത്. അപ്പൊ ശിർക്കിനെ പേടിക്കുന്നവരായി ശിർക്ക് വരുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക എന്നത് ഒരു മുഹ്മിന്റെ കടമയാണ്. ഞാനിപ്പോ എത്ര കൊല്ലായി തൗഹീദിൽ വന്നിട്ട് എനിക്ക് ഇനി ശിർക്ക് വരുമോ എന്നാരും വിചാരിക്കേണ്ടതില്ല. ആർക്കും ശിർക്ക് വരാൻ, ഈ ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലൈൻ നശറക്തല യഹബത്തന്ന അമലുക, നീ ശിർക്ക് വെച്ചാൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്നു. റസൂലുള്ളാഹി വഹി കൊടുത്തു, റസൂലുള്ളാഹി മുൻപിന്റെ നബിമാർക്ക് ഒക്കെയും വഹി കൊടുത്തു എന്നാ ഖുർആൻ പറയുന്നത്. വലഖദ് വഹിയ ഇലൈക വഇല കദീന മിൻ ഖബ്ലിക ലൈൻ നശറക്തല യഹബത്തന്ന അമലുക. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറഞ്ഞെന്താരോ, റസൂല് ശിർക്ക് സംഭവിക്കൂല, റസൂൽ മഅസൂമാണ്, പിന്നെന്തിനാ നീ ശിർക്ക് വെച്ച നിന്റെ അമല് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞത്? അവിടെ ഉമ്മത്താണ് ഉദ്ദേശം, നബിയോടാണ് അഭിസംബോധനയെങ്കിലും ഖിതാബ് നബിയോടാണെങ്കിലും വൽ മുറാദ് ഉമ്മത്തുഹു, അവ ഉമ്മത്തിൽ ശിർക്ക് വരും. ഞാൻ ഇത് പറയാൻ കാരണം എന്താണോ, ഏയ് മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ശിർക്കിനെ പേടിക്കേണ്ടതില്ല. അപ്പൊ നമ്മളെ പേരിൽ പലരും പറഞ്ഞ് ശിർക്ക് പറയുന്നത് ആരോപണം മാത്രമാണ്, യഥാർത്ഥത്തിൽ നമ്മൾ ശിർക്കിലല്ല. പച്ചയായ ശിർക്ക് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ജാറത്തുകൾ പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകള് അവർ പ്രചരിപ്പിക്കണത് ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ശിർക്കിലകപ്പെടുന്നുണ്ട് പേടിയില്ല എന്ന് എനിക്ക് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യും. ആ ഹദീസിന്റെ അർത്ഥമേ അതല്ല. നബി ആ പറഞ്ഞതിന് ഉലമാക്കളും ശരിയെത്തില്ല. കാരണം ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും ശിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് വന്നത് എന്തിനാ? ഈ ഉമ്മത്തിനോടാണത്, ഈ ഉമ്മത്തിന് വാദകായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഹദീസിന്റെ അർത്ഥം ഉള്ളൂ, സഹാബികളെ നിങ്ങൾ ഒന്നടങ്കം ശിർക്കിൽ പോകുമെന്ന് എനിക്ക് പേടിയില്ല. സഹാബികൾക്ക് ശേഷമാണല്ലോ ഉമ്മത്തിന് ശിർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ശിർക്ക് ഇല്ലാത്തവരായിരിക്കുക, അതുപോലെ പകയില്ലാത്തവരായി വിദ്വേഷമില്ലാത്തവരായിരിക്കുക. പിന്നെ ശേവാമാനത്തിന് നീണ്ട നീണ്ട ദുആയൊക്കെ ഉണ്ട്, കൈയൊക്കെ കടലാത്ത് പറക്കും. ഓരോരുത്തർ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഏത് ഖുറാഫത്തും അടിച്ചു വിടാം, ഏത് ജാഹിലും കയറിയിട്ട് പ്രസംഗിക്കാൻ പറ്റിയതാണല്ലോ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ, മറിഞ്ഞിരുന്ന് എന്ത് വിടാനോ. അപ്പൊ അങ്ങനെ വിടുന്നുണ്ട് പാലുകള്. ശേവാമ്പതിന്റെ പ്രത്യേകത നീണ്ട ദുആ, എന്നിട്ട് ആഴത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദുആയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജമാലുദ്ദീനുൽ ഖാസിമി ഷാമിലെ മുഹദ്ദിസായിരുന്ന അദ്ദേഹം ഇസ്ലാഹുൽ മസാജിദ് പള്ളികളെ ശുദ്ധീകരിക്കൽ, വിദേശികളുടെ പള്ളികളെ ശുദ്ധീകരിക്കൽ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വഅമ്മാ ദുആഉൽ മശ്ഹൂർ ഫലമരത്തിൽ ബരീഇൻ സഹീഹിൻ വലാ ഗൈരി വഇന്നമാ ഹുവ മിൻ ജംഇ ബഅദിൽ മസായിഖ്, എന്നാൽ ലൈലത്തുൽ നസ്ർ സഹാബ പദവിച്ചുള്ള പ്രത്യേക ദുആ, പ്രസിദ്ധമായ ദുആ, സഹീഹായതോ അല്ലാത്തതോ ആയ ഒരു പരമ്പരയിലൂടെയും നബിയിൽ നിന്നും വന്നിട്ടില്ല. അതെല്ലാം ചില സൂഫി ശൈഖന്മാർ ശേഖരിച്ചുണ്ടാക്കിയതാകുന്നു എന്ന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ദുആ അന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട പുണ്യകർമ്മങ്ങളെ നാം ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും നമ്മളിൽ സുന്നത്ത് വരാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും ബിദഅത്തിൽ നിന്ന് രക്ഷപ്പെടാനും നാം ആവതും പരിശ്രമിക്കണം. കാരണം നമ്മുടെ സമുദായത്തിൽ സുന്നത്തും ബിദഅത്തും കൂടി കലർന്നു നിൽക്കുകയാണ്. ഏതാണ് സുന്നത്ത് ഏതാണ് ബിദഅത്ത് എന്ന് അറിയാത്ത വണ്ണം, കാരണം ബിദഅത്ത് സുന്നത്തിന്റെ കുപ്പായിട്ടിട്ടാണ് വരിക. അപ്പൊ തെറ്റിദ്ധരിച്ചോ, ഒരു സുന്നത്താണ് അവർ ചെയ്യുന്നില്ലേ, ആ ഉസ്താദ് ചെയ്യുന്നില്ലേ, ഈ ഉസ്താദ് ചെയ്യുന്നില്ലേ, ആ ആജിയർ ചെയ്യുന്നില്ലേ, മൗലിയർ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ന്യായീകരണം വരിക. അതുകൊണ്ട് നല്ല അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള, ദീനിൽ കളവ് പറയുകയില്ലെന്ന് വിചാരിക്കുന്ന, ശരിയായ രീതിയിൽ ദീൻ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കിയുമായിരിക്കണം നാം ദീൻ ഉൾപ്പെടുന്നത്. അല്ല ഓരോരുത്തർക്കും ഇപ്പൊ ഖുർആൻ ഹദീസ് കൊടുത്തിട്ട് സൈനും ലൈഫും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്ത് വേണം, അരുവാഹുലത്തിക്കിരി കാലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ആരാണാ ചോദിക്കേണ്ടത്? ദീൻ വിറ്റു നിന്ന, ദീനിന് ഒരു മറയായി സ്വീകരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ പണ്ഡിത വേഷം ധരിച്ചവരായിരിക്കും, പക്ഷെ അവരെയല്ല നമ്മൾ അവലംബിക്കേണ്ടത്. നമ്മൾ ശരിയായ അഹ്ലുസുന്നത്തിന്റെ ആ ഉസൂലിൽ നിൽക്കുന്ന, അഹ്ലുസുന്നത്തിന്റെ അഖീദയിലും മനഹജിലും നിൽക്കുന്ന ആളുകൾ ആരാണോ അവരെ അവരോടാ ചോദിക്കേണ്ടത്. ആ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദീൻ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കാക്ക കാരണവന്മാരായി എന്തൊക്കെ നടന്നു വരുന്നോ അതൊക്കെ അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടുപോവുക എന്നതല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് നീ എങ്ങനെ നിസ്കരിക്ക, ഞാൻ ഉപ്പാപ്പ നിസ്കരിച്ച പോലെ, നീ എങ്ങനെ നോമ്പെടുക്ക, ഉമ്മാമ നോമ്പൂറ്റ പോലെ, അങ്ങനെയാണോ പറയേണ്ടത്? അല്ല. സല്ലു കമാ റഅയ്തുമൂ നീ ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടോ അങ്ങനെ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരോട് ചോദിക്കാറ് വേണ്ടത്. അതുകൊണ്ട് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ബിദഅത്ത് രക്ഷപ്പെടാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين من الله أما بعد سورة البقرة إليه ഒരായ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചത് നിങ്ങൾക്ക് പരിചയമുള്ള ആയത്താണ്, 183-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. ശഅബാൻ 11-ാണ്, ഇനിയും 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കുകയാണ്. അപ്പോ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഇസ്ലാം കാര്യം 5 ആണ്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 5 സ്തംഭങ്ങളിൽ, 5 തൂണുകളിൽ ഒരു പ്രധാനപ്പെട്ട തൂണാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പായിട്ട് റമദാനിനെ കുറിച്ച് ഉണർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നമ്മൾ റമദാനിനെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത്? ഇപ്പോ റമദാൻ വരുമ്പോ തന്നെ ഓ ഇനി ഒരു മാസം വരാനുണ്ട്, ഒന്ന് കഴിഞ്ഞ് കിട്ടണം, പച്ച വെള്ളം കിട്ടൂല, പുറത്തു പോയാൽ കടയടച്ചിട്ടുണ്ടാവും, വീട്ടിൽ നിന്ന് കിട്ടൂല, ആകെ എവിടെയെങ്കിലും പോവുക നല്ലേ ഇവിടുന്ന് എന്ന് പറയും. അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യും, ദീർഘയാത്രകൾ നിശ്ചയിക്കും. അതായത് യാത്രക്കാരന് നോമ്പ് നോക്കണ്ട എന്ന നിയമം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി കരുതി കൂട്ടി യാത്ര ചെയ്യാം. റമദാനിൽ യാത്രയ്ക്ക് ഒഴിവാക്കിയിട്ട് കഴിയുന്നത്ര നോമ്പെടുക്കാനും ശ്രമിക്കണ്ടേ. പക്ഷെ ചില ആളുകൾ അത്തേക്ക് യാത്ര നിശ്ചയിക്കും, നിരന്തരം നോമ്പ്, ഞാൻ യാത്രക്കാരനല്ലേ എന്നൊന്ന് നോമ്പ് വിടുക. അങ്ങനെയുള്ള കുതന്ത്രങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരു ഒരു വലിയ ചീഫ് ഗസ്റ്റ്, ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു അതിഥി വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്ന ഉപരി വരിക, അടുത്ത മാസം വരും, ഓ അപ്പോഴേക്ക് എന്തൊക്കെ ചെയ്യണം, അദ്ദേഹം കിടക്കാനുള്ള റൂം ശരിയാക്കണം, അദ്ദേഹം വന്നാൽ അങ്ങോട്ട് പോകാനുള്ള വണ്ടി ഉണ്ടെങ്കിൽ അത് റെഡിയാക്കണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അത് നമ്മൾ കൊണ്ടുവന്നു വെക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കി നമ്മൾ, അങ്ങനെ സാധാരണ അതിഥിയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. കാത്തിരിക്കും നമ്മൾ വീട്ടുകാരെല്ലാവരും ദിവസങ്ങൾ എണ്ണി എണ്ണി എത്ര ദിവസം എത്ര ദിവസം നോക്കിയിട്ട് എവിടെയാ വന്നിറങ്ങുന്നത്, ഏത് എയർപോർട്ടിലാണ് വരുന്നത്, എങ്ങനെയാ കൂട്ടാൻ പോകേണ്ടത് എന്നൊക്കെ ആലോചിക്കും. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കണം. വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി ഒരു പുണ്യമാസത്തെ എതിരേൽക്കാനുള്ള
ഒരു മനസ്സിനെയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് ആ ദിവസത്തിലുണ്ട്. ഖുർആന്റെ അവതരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ബഹുമാനിച്ചിട്ടുള്ള ഒരു മാസമാണിത്. അല്ലാഹു ബഹുമാനിച്ച അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, ഇസ്ലാമിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നത് അത് തഖ്‌വയിൽപ്പെട്ടതാണെന്ന് സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ കാണാം. വമൻ യുഅസ്ലിം ശഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ടതാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടയ്ക്കപ്പെടുകയും പിശാചുകൾ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണത്. ഇതാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, ഫുതിഹത് അബ്വാബുൽ ജന്ന. റമളാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. വഔലിഖത് അബ്വാബുൽ നാർ, നരക കവാടങ്ങൾ പൊട്ടി അടയ്ക്കപ്പെടും. വസുഫിദത് ശയാതീൻ, പിശാചുകൾ ബന്ധിക്കപ്പെടും. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തു വേണം, നമ്മൾ ആ മാസത്തെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പോടും മടുപ്പോടും കൂടിയോ ഒരിക്കലും തന്നെ നമ്മൾ എതിരേൽക്കാൻ പാടില്ല. സന്തോഷത്തോടു കൂടിയായിരിക്കണം. മാത്രമല്ല നമ്മള് നോമ്പെടുക്കാൻ നമുക്ക് ആരോഗ്യം ലഭിക്കുവാനും നോമ്പ് കാലത്തെ പുണ്യകർമ്മങ്ങൾ കഴിയുന്നത്ര അനുഷ്ഠിച്ച് ആ മാസം മുഖേന നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമുക്കറിയാം എത്ര പെട്ടെന്ന് ആളുകൾ രോഗികളാകുന്നത്. സമ്പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്, ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്നിരിക്കുന്നു ഒരു ഭാഗം ഒന്നായി തിരിച്ചുകഴിഞ്ഞിട്ട് അക്കടത്തം മരിക്കോളം നടക്കും ചിലപ്പോ. അല്ലെ, ഒരു കേടുണ്ടായില്ല, പെട്ടെന്നൊരു തലവേദന കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ഒരു ചെറിയ ട്യൂമർ ഉണ്ട് തലയിൽ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്തു അതോടെ ബോധം പോയി മരിക്കോളം, പിന്നെ അക്കടത്തം, മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും അയൽപക്കത്തും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര ആരോഗ്യവാനായാലും ഞാൻ ആരോഗ്യവാനാണ്, എനിക്കൊന്നും ആരോഗ്യമുണ്ടാകും എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും സാധിക്കോ? ഒരാൾക്കും സാധിക്കില്ല. ഓടിക്കൊണ്ടിരിക്കുന്നാൽ തൊട്ടടുത്ത നിമിഷം ഓട്ടം നിലക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നാൽ അടുത്തടുത്ത നിമിഷം സംസാരിക്കാൻ സാധിക്കുന്നില്ല, കുടിച്ചുകൊണ്ടിരിക്കുന്നാൽ കുടിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നില്ല, ഒന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മൂത്രം പോയില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട്. രാവിലെ എണീറ്റിട്ട് വയറ് നല്ല ഇതായിക്കും, മൂത്രം ഇട്ട് പക്ഷെ മൂത്രം പോകുന്നില്ല. വേഗം ആശുപത്രിയിൽ എത്തിക്കും, അവർ ഇവിടെ പറ്റ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മൂത്രം ഒഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ടാവും. ഓ, എന്നാലും ഒന്ന് മൂത്രം ഒഴിച്ചല്ലോ. സാധാരണ മൂത്രം ഇട്ട് നമ്മൾ ആരെങ്കിലും ചിന്തിക്കും അങ്ങനെ, ഇത്ര വലിയ കാര്യമാണിത്. അപ്പൊ അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി നോമ്പെടുക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള സൗഭാഗ്യത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. കാരണം എപ്പോഴും നമ്മൾ രോഗികളാകാം. രോഗങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, എന്തിൽ നിന്നൊക്കെ? ഭ്രാന്ത്, മാനസിക രോഗം, അതുപോലെ തന്നെ കുഷ്ഠരോഗം, പിന്നെ വെള്ളപ്പാണ്ട്, പിന്നെ മോശമായ മറ്റ് രോഗങ്ങളിൽ നിന്നും. ഇതിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്ത കാര്യമാണ്. മാനസിക രോഗം, ഉന്മാദ രോഗം, ഭ്രാന്ത് ഇന്നും എന്താണ് വലിയ രോഗം തന്നെ, കുഷ്ഠരോഗം, അതുപോലെ തന്നെ ഈ മറ്റ് വിഷമകരമായ പല രോഗങ്ങളും, വെള്ളപ്പാണ്ട് ഇന്നും വലിയ രോഗം തന്നെയാണ്. പിന്നെ എന്തും എന്തെല്ലാം പുതിയ രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങൾ അല്ലെ. അപ്പൊ അതൊക്കെ രക്ഷിച്ചുകൊണ്ട് നമ്മൾ അപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം നോമ്പെടുക്കാൻ ആരോഗ്യം ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിഅമത്ത് ലഭിച്ചാൽ അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. അതുകൊണ്ട് നോമ്പിനു വേണ്ടിയുള്ള മാനസികമായ മുന്നൊരുക്കമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പൊ വീട്ടുകാർ പറയുന്നുണ്ടാവും, ദാ നോമ്പാണ് വരുന്നോ, പച്ചരി കുറച്ചധികം വാങ്ങണം, അത് പൊടിപ്പിച്ചു വെക്കണം, മുളക് 2 കിലോ വേണം, അത് പൊടിപ്പിച്ചു വെക്കണം, മല്ലി പൊടിപ്പിച്ചു വെക്കണം, മഞ്ഞത് പൊടിപ്പിച്ചു വെക്കണം, പിന്നെ ഒരേ അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം, ബദാം വേണം, റവ വേണം, എല്ലാം ശേഖരിച്ച് ഫ്രിഡ്ജും വേറെ ഖജാന വളരെ റെഡി ആയിരിക്കണം നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരിയല്ലേ? നോമ്പിന് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റൂല, വീടിയെ പോകാൻ പറ്റൂല, അങ്ങനെ മില്ല് പോകാൻ പറ്റില്ല, അതൊക്കെ ശരി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ നമ്മൾ ഇരിക്കേണ്ടത്? നമ്മുടെ മാനസികമായ മുന്നൊരുക്കമാണ് നമുക്ക് വേണ്ടത്. ഈ റമളാൻ എന്ന് പറയുന്നത് മറ്റു 11 മാസങ്ങളെ കൊണ്ട ഒരു മാസമല്ല. നമ്മൾ അങ്ങേയറ്റം അധ്വാനിക്കേണ്ട, നമുക്ക് പാപമോചനം ലഭിക്കേണ്ട, സ്വർഗ്ഗ നമ്മുടെ പേര് നരകക്കാരൻ ലിസ്റ്റിൽ നിന്ന് വെട്ടി സ്വർഗക്കാരൻ ലിസ്റ്റിൽ ചേർക്കപ്പെടേണ്ട മാസമാണ്. അതിന് അധ്വാനിക്കണം, അതിനുള്ള ആരോഗ്യവും അതിനുള്ള തൗഫീഖും നമുക്കുണ്ടാകണം. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല ബുദ്ധിമുട്ടുക, നോമ്പെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബക്കാർ നമ്മളെ ശുശ്രൂഷിക്കേണ്ടത്. ഓ, റമദാൻ മാസത്തിലാണല്ലോ, ഒരാളെന്നെ വിലക്കെട്ട് പതിനിരിക്കണം, അയാൾക്കൊന്നിനും പോകാൻ പറ്റില്ല, അപ്പൊ അയാൾക്കും ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സംഭവിച്ചതിനെ പറ്റി പിന്നെ കണ്ണൂർ വാർത്തിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടുകൂടി എതിരേൽക്കാൻ നമുക്ക് സാധിക്കണം. തമ്മാടികളും സാന്തോണികൾക്കുമൊക്കെ നോമ്പൊരു ഭാരമായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരിക്കും. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. നമുക്കൊക്കെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തൗബ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റായി റമദാൻ മാറേണ്ടതുണ്ട്. ഒരു പുതിയ പേജ് തുറക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ റമദാൻ കൊണ്ട് സാധിക്കണം. എങ്ങനെ സാധിക്കും? നമ്മൾ മെനക്കെട്ടാൽ തന്നെ സാധിക്കുള്ളൂ. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി എതിരേൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വഅസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.